ഓം ശാന്തി. 30/12/2025 പ്രഭാതമുരളി. മധുബൻ. മധുരമായ കുട്ടികളെ, പാപങ്ങളിൽ നിന്നും ഭാരരഹിതമാകണമെങ്കിൽ സത്യസന്ധരും വിശ്വസ്തരുമായി മാറി തന്റെ കർമ്മങ്ങളുടെ കഥ ബാബയ്ക്ക് എഴുതി നൽകൂ, എങ്കിൽ ക്ഷമിക്കപ്പെടും. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് സംഗമയുഗത്തിൽ ഏത് വിത്ത് വിതയ്ക്കാൻ പാടില്ല? ഉത്തരം: ദേഹാഭിമാനത്തിന്റെ. ഈ വിത്തിൽ നിന്ന് എല്ലാ വികാരങ്ങളുടെയും വൃക്ഷം മുളയ്ക്കുന്നു. ഈ സമയം മുഴുവൻ ലോകത്തിലും 5 വികാരങ്ങളുടെ വൃക്ഷമാണ് ഉള്ളത്. എല്ലാവരും കാമത്തിന്റെയും ക്രോധത്തിന്റെയും വിത്താണ് വിതയ്ക്കുന്നത്. നിങ്ങൾക്ക് ബാബയുടെ നിർദ്ദേശമാണ്, കുട്ടികളെ, യോഗ ബലത്തിലൂടെ പാവനമായി മാറൂ. ഈ വിത്ത് വിതയ്ക്കുന്നത് നിർത്തൂ. ഗീതം: അങ്ങേ ലഭിച്ച നമുക്ക് മുഴുവൻ ലോകത്തെയും ലഭിച്ചു കഴിഞ്ഞു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഗീതം കേട്ടുവോ? ഇപ്പോൾ കുറച്ചു മാത്രമേ ഉള്ളൂ, ഒരുപാടധികം കുട്ടികളാകും. ഈ സമയം കുറച്ചുപേര് മാത്രമേ പ്രായോഗികമായി മാറിയിട്ടുള്ളൂവെങ്കിലും ഈ പ്രജാപിത ബ്രഹ്മാവിനെ എല്ലാവരും അറിയുമല്ലോ. പേര് തന്നെ ബ്രഹ്മാവെന്നാണ്. എത്രയധികം പ്രജകളാണ്! എല്ലാ ധർമ്മത്തിലുള്ളവരും തീർച്ചയായും ഈ ബ്രഹ്മാവിനെ അംഗീകരിക്കും. ഈ ബ്രഹ്മാവിലൂടെ തന്നെയാണല്ലോ എല്ലാ മനുഷ്യരുടെയും രചന ഉണ്ടായത്. ബാബ മനസ്സിലാക്കി തന്നു, ലൗകിക പിതാവും പരിധിയുള്ള ബ്രഹ്മാവാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെയും വംശമുണ്ടാകുന്നുണ്ടല്ലോ. വിളിപ്പേരിന്റെ അടിസ്ഥാനത്തിലാണ് വംശം തുടർന്നു പോകുന്നത്. അവർ പരിധിയുള്ളവരാണ്. ഇതാണ് പരിധിയില്ലാത്ത അച്ഛൻ. ഇവരുടെ പേര് തന്നെ പ്രജാപിത ബ്രഹ്മാവെന്നാണ്. ലൗകിക അച്ഛൻ പരിധിയുള്ള പ്രജകളെയാണ് രചിക്കുന്നത്. ചിലരാണെങ്കിൽ രചിക്കുന്നതേയില്ല. ഈ ബ്രഹ്മാവ് തീർച്ചയായും രചിക്കും. പ്രജാപിത ബ്രഹ്മാവിന് സന്താനമില്ലെന്ന് ആരെങ്കിലും പറയുമോ? മുഴുവൻ ലോകവും ഈ ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ്. ഏറ്റവും ആദ്യം പ്രജാപിത ബ്രഹ്മാവ് തന്നെയാണ്. മുസ്ലിങ്ങളും ആദാം ബീബി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ആയിരിക്കുമല്ലോ പറയുന്നത്. ആദാം ഹവ, ആദിദേവൻ, ആദിദേവി എന്നും ഈ പ്രജാപിത ബ്രഹ്മാവിനെ തന്നെയാണ് പറയുന്നത്. ഏതെല്ലാം ധർമ്മത്തിലുള്ളവരുണ്ടോ എല്ലാവരും ഈ ബ്രഹ്മാവിനെ അംഗീകരിക്കും. വാസ്തവത്തിൽ ഒന്ന് പരിധിയുള്ള അച്ഛനും മറ്റൊന്ന് പരിധി ഇല്ലാത്തതും. ഈ പരിധിയില്ലാത്ത അച്ഛനാണ് പരിധിയില്ലാത്ത സുഖം നൽകുന്നത്. പരിധിയില്ലാത്ത സ്വർഗത്തിലെ സുഖത്തിന് വേണ്ടി നിങ്ങൾ പുരുഷാർത്ഥവും ചെയ്യുന്നുണ്ട്. ഇവിടെ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പരിധിയില്ലാത്ത സുഖം നരകത്തിൽ പരിധിയില്ലാത്ത ദുഃഖമെന്നും പറയാം. ദുഃഖവും ഒരുപാട് വരാൻ പോവുകയാണ്. അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ബാബ നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിന്റെയും ആദി മധ്യ അന്ത്യത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തന്നു. നിങ്ങൾ കുട്ടികൾ മുന്നിലിരിക്കുന്നുമുണ്ട്, ഒപ്പം പുരുഷാർത്ഥവും ചെയ്യുന്നുണ്ട്. ഈ ബ്രഹ്മാവ് അച്ഛനും അമ്മയും രണ്ടുപേരുമല്ലേ? ഇത്രയും അധികം കുട്ടികളുണ്ട്. പരിധിയില്ലാത്ത മാതാപിതാവിനോട് ഒരിക്കലും ഒരു ശത്രുതയും ഉണ്ടാകില്ല. മാതാപിതാക്കളിൽ നിന്ന് എത്ര സുഖമാണ് ലഭിക്കുന്നത്! പാടുന്നുമുണ്ട്, അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. ഇത് കുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ധർമ്മത്തിലുള്ളവരെല്ലാവരും അച്ഛനെ തന്നെയാണ് വിളിക്കുന്നത്. മാതാവും പിതാവുമെന്ന് പറയില്ല. ഇവിടെ മാത്രമാണ് പാടുന്നത് അങ്ങ് തന്നെയാണ് മാതാവും പിതാവും എന്ന്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ പഠിച്ച് മനുഷ്യനിൽ നിന്നും ദേവത, മുള്ളിൽ നിന്നും പുഷ്പമായി മാറുകയാണ്. ബാബ തോണിക്കാരനും കൂടെയാണ്, തോട്ടക്കാരനുമാണ്. ബാക്കി നിങ്ങളെല്ലാ ബ്രാഹ്മണരും അനേക പ്രകാരത്തിലുള്ള തോട്ടക്കാരാണ്. മുഗൾ ഗാർഡന്റെയും തോട്ടക്കാരനുണ്ടാകുമല്ലോ. അവരുടെ വേതനവും എത്ര ഉയർന്നതായിരിക്കും? തോട്ടക്കാരും നമ്പർ വയസ്സായിരിക്കുമല്ലോ. ചില തോട്ടക്കാർ എത്ര നല്ല നല്ല പൂക്കളാണ് ഉണ്ടാക്കുന്നത്. പൂക്കളിൽ ഒരു രാജാവും ഉണ്ടായിരിക്കും. സത്യയുഗത്തിൽ രാജാവും റാണിയുമായ പൂക്കളുണ്ടല്ലോ. ഇവിടെ മഹാരാജാവും മഹാറാണിമാരാണെങ്കിലും പൂക്കളല്ല. പതിതമാകുന്നതിലൂടെ മുള്ളായി മാറുന്നു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മുള്ളുകൾ ഇട്ട് ഓടിപ്പോകുന്നു. അജാമിൽ എന്ന അവരെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഭക്തിയും നിങ്ങളാണ് ചെയ്യുന്നത്. വാമമാർഗത്തിൽ ചിത്രങ്ങൾ നോക്കൂ, എത്ര മോശമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേവതകളുടെ ചിത്രം തന്നെയാണ്. ഇപ്പോൾ അത് വാമമാർഗത്തിലെ ചിത്രങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ബ്രാഹ്മണരായി മാറിയിരിക്കുന്നു. നമ്മൾ വികാരങ്ങളിൽ നിന്ന് വളരെ ദൂരെ ദൂരെ പോകുന്നു. ബ്രാഹ്മണരിൽ സഹോദരീ സഹോദരന്മാർ തമ്മിൽ വികാരത്തിലേക്ക് പോകുക എന്നത് വളരെ വലിയ ക്രിമിനൽ കുറ്റമായി മാറും. പേര് തന്നെ മോശമാകുന്നു. അതിനാൽ ചെറുപ്പം മുതലേ എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലും ബാബയ്ക്ക് കേൾപ്പിക്കുകയാണെങ്കിൽ പകുതി മാപ്പ് ലഭിക്കും. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ഈ സമയത്ത് ഇന്ന മോശമായ പ്രവൃത്തി ചെയ്തു എന്ന് ബാബയ്ക്ക് എഴുതി അയക്കാറുണ്ട്. വളരെ സത്യസന്ധരും വിശ്വസ്തരുമായവർ ബാബയ്ക്കെഴുതും, ബാബ, ഞങ്ങൾ ഈ മോശമായ പ്രവൃത്തി ചെയ്തു, ക്ഷമിക്കൂ. ബാബ പറയുന്നു, ക്ഷമയൊന്നുമില്ല. ബാക്കി സത്യം പറയുന്നതിലൂടെ അതിന്റെ ഭാരം കുറയും. മറന്നു പോകുമെന്നല്ല, മറക്കാൻ സാധിക്കില്ല. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കർമ്മം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കാനുമുള്ള നിർദ്ദേശം നൽകും. ബാക്കി ഹൃദയം തീർച്ചയായും കൊത്തുക തന്നെ ചെയ്യും. പറയും, ബാബ, ഞാൻ അജാമിലനായിരുന്നു എന്ന്. ഈ ജന്മത്തെ തന്നെ കാര്യമാണ്. ഇതും നിങ്ങൾക്കിപ്പോൾ അറിയാം. എപ്പോൾ മുതലാണ് വാമമാർഗത്തിൽ വന്ന് പാപാത്മാവായി മാറിയത്? ഇപ്പോൾ ബാബ വീണ്ടും നിങ്ങളെ പുണ്യാത്മാവായി മാറ്റുന്നു. പുണ്യാത്മാക്കളുടെ ലോകം തന്നെ വേറെയാണ്. ലോകം ഒന്നു തന്നെയാണെങ്കിലും അത് രണ്ട് ഭാഗങ്ങളായിട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഒന്ന് സ്വർഗമാകുന്ന പുണ്യാത്മാക്കളുടെ ലോകം, മറ്റൊന്നാണ് നരകവും ദുഃഖധാമമാകുന്ന പാപാത്മാക്കളുടെ ലോകം എന്ന് പറയുന്നത്. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ലോകം. ദുഃഖത്തിന്റെ ലോകത്തിൽ എല്ലാവരും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ മുക്തമാക്കൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. വീട്ടിൽ ഇരിക്കാൻ സാധിക്കില്ല, വീണ്ടും പാർട്ട് അഭിനയിക്കാൻ വരിക തന്നെ വേണം എന്നത് കുട്ടികൾക്കറിയാം. ഈ സമയം മുഴുവൻ ലോകവും പതീതമാണ്. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾ പാവനമായി മാറുകയാണ്. ലക്ഷ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. മറ്റാരും ഈ ലക്ഷ്യത്തെ കാണിക്കില്ല. നമ്മൾ ഇതാണ് ആയി മാറാൻ പോകുന്നത്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഇതായിരുന്നു, ഇപ്പോഴല്ല. പൂജ്യരായിരുന്നു, ഇപ്പോൾ പൂജാരിയായി മാറിയിരിക്കുകയാണ്. വീണ്ടും പൂജ്യരായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ബാബ എത്ര നല്ല പുരുഷാർത്ഥമാണ് ചെയ്യിപ്പിക്കുന്നത്! ഈ ബ്രഹ്മബാബ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ രാജകുമാരനായി മാറാൻ പോവുകയാണെന്ന്. നമ്പർ വണ്ണിൽ തന്നെയാണ് ബ്രഹ്മാവ്. എന്നാലും എല്ലായ്പ്പോഴൊന്നും ഓർമ്മ നിലനിൽക്കുന്നില്ല, മറന്നു പോകുന്നു. ആര് എത്ര തന്നെ പരിശ്രമിച്ചാലും ഇപ്പോൾ ആ അവസ്ഥ ഉണ്ടാകില്ല. കർമാതീത അവസ്ഥ യുദ്ധത്തിന്റെ സമയത്ത് മാത്രമേ ആവുകയുള്ളൂ. എല്ലാവർക്കും പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണം. ഈ ബ്രഹ്മാവിനും ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാറുമുണ്ട്. ചിത്രത്തിൽ നോക്കൂ, ബാബയുടെ ചിത്രം എവിടെയാണ്? തികച്ചും കൽപ്പവൃക്ഷത്തിന്റെ പിറകിൽ നിൽക്കുന്നുണ്ട്. പതീതമായ ലോകത്തിൽ താഴെയിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്! ഈ കാര്യങ്ങളെല്ലാം ബാബ തന്നെയാണ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഈ ബ്രഹ്മാവിനും ഒന്നും അറിയില്ലായിരുന്നു. ബാബ തന്നെയാണ് നോളജ് ഫുൾ. ബാബയെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. അല്ലയോ പരംപിത പരമാത്മാവേ, വന്ന് ഞങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കൂ എന്ന്. ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാർ ദേവതകളാണ്. മൂലവതനത്തിൽ വസിക്കുന്ന ആത്മാക്കളെ ദേവതകൾ എന്ന് പറയില്ലല്ലോ. ബ്രഹ്മ വിഷ്ണു ശങ്കരന്റെയും രഹസ്യം ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബ്രഹ്മാവും ലക്ഷ്മി നാരായണന്മാരും ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്. സൂക്ഷ്മവതനത്തെക്കുറിച്ച് ഇപ്പോഴാണ് നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. ഈ ബ്രഹ്മാവും ഫരിഷ്തയായി മാറുന്നു. ഏണിപ്പടിയുടെ മുകളിലിരിക്കുന്ന ബ്രഹ്മാവ് തന്നെയാണ് പിന്നീട് താഴെ തപസ് ചെയ്യുന്നത്. ചിത്രത്തിൽ വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മാവൊന്നും സ്വയത്തെ ഭഗവാൻ എന്ന് പറയുന്നില്ലല്ലോ. ഈ ബ്രഹ്മാവ് പറയുന്നത്, ഞാൻ ഒരു പൈസയ്ക്ക് പോലും വിലയില്ലാത്തതാണ്, നിങ്ങളും അങ്ങനെ തന്നെ. ഇപ്പോൾ സമ്പന്നനായി മാറുകയാണ് നിങ്ങളും. എത്ര സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും ചോദിച്ചാൽ പറയൂ, നോക്കൂ, ഈ ബ്രഹ്മാവ് കലിയുഗത്തിന്റെ അവസാനമല്ലേ നിൽക്കുന്നത്. ബാബ പറയുന്നു, ജീർണിച്ചതും വാനപ്രസ്ഥ അവസ്ഥയുമാകുമ്പോഴാണ് ഞാൻ ഈ ബ്രഹ്മാവിൽ പ്രവേശിക്കുന്നത്. ഇപ്പോൾ രാജയോഗത്തിന്റെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തപസ് ചെയ്യുന്നവരെ ദേവതയെന്നെങ്ങനെ വിളിക്കും? രാജയോഗം പഠിച്ച് ഇങ്ങനെയായി മാറും. നിങ്ങൾ കുട്ടികളെയും ഇങ്ങനെയുള്ള കിരീടധാരിയാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്? ഈ ബ്രഹ്മാവ് തന്നെയാണ് ദേവതയായി മാറുന്നത്. ഇങ്ങനെ ദേവതയായി മാറുന്ന 10-20 കുട്ടികളുടെ ചിത്രവും വെക്കാൻ സാധിക്കും. ഇങ്ങനെയായി മാറുന്നു എന്ന് കാണിക്കാൻ മുമ്പെല്ലാം എല്ലാവരുടെയും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണിക്കുമായിരുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമല്ലേ? ഒരു വശത്ത് സാധാരണവും മറുവശത്ത് ഇരട്ട കിരീടധാരിയുടെയും. നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ ഇങ്ങനെയായി മാറുകയാണ് എന്ന്. ആരുടെ ബുദ്ധിയുടെ ലൈൻ ശരിയാണോ അവർ മാത്രമേ ആയി മാറുകയുള്ളൂ. ഒപ്പം വളരെ മധുരമുള്ളവരുമായി മാറണം. ഈ സമയം മനുഷ്യനിൽ കാമം ക്രോധം മുതലായവയുടെ വിത്ത് എത്ര വർദ്ധിച്ചിരിക്കുന്നു. എല്ലാവരിലും 5 വികാരങ്ങളാകുന്ന വിത്തിന്റെ വൃക്ഷം വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, അങ്ങനെയുള്ള വിത്ത് വിതയ്ക്കരുത്. സംഗമയുഗത്തിൽ നിങ്ങൾ ദേഹാഭിമാനത്തിന്റെ വിത്ത് വിതയ്ക്കരുത്, കാമത്തിന്റെയും വിത്ത് വിതയ്ക്കരുത്. പകുതി കൽപ്പത്തിലേക്ക് പിന്നീട് രാവണൻ തന്നെ ഉണ്ടാകുന്നില്ല. ഓരോ കാര്യവും ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. മുഖ്യമായത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മന്മനാഭവ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഏറ്റവും അവസാനവും ഇതുണ്ട്, തുടക്കത്തിലും ഇതുണ്ട്. യോഗബലത്തിലൂടെ എത്ര പാവനമായി മാറുന്നു. തുടക്കത്തിലെല്ലാം കുട്ടികൾക്ക് ഒരുപാട് സാക്ഷാത്കാരങ്ങളെല്ലാം ഉണ്ടാകാറുണ്ടായിരുന്നു. ഭക്തിമാർഗത്തിൽ രാത്രിയും പകലും ഭക്തി ചെയ്യുമ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇവിടെയാണെങ്കിൽ ഈ ബ്രഹ്മാവിരിക്കുമ്പോൾ തന്നെ ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. ഇതൊരു ജാലവിദ്യയാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ഒന്നാന്തരം ജാലവിദ്യയാണ്. മീരയും ഒരുപാട് തപസ് ചെയ്തു. സാധു സന്യാസിമാരുടെ എല്ലാം സംഘത്തിലിരുന്നു. ഇവിടെ സന്യാസിമാർ മുതലായവർ എവിടെയാണ്? ഇത് അച്ഛനല്ലേ? എല്ലാവരുടെയും അച്ഛനാണ് ശിവബാബ. പറയുകയാണ് ഗുരുവിനെ കാണണം എന്ന്. ഇവിടെ ഗുരു ഇല്ല, ശിവബാബ നിരാകാരനാണ്. പിന്നെ ആരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? മറ്റ് ഗുരുക്കന്മാരുടെ അടുത്തെല്ലാം ചെന്ന് കാഴ്ചവെക്കാറുണ്ട്. ഇവിടെ പരിധിയില്ലാത്ത അച്ഛൻ തന്നെയാണ് അധികാരി. ഇവിടെ കാഴ്ചവെക്കേണ്ട ആവശ്യമില്ല. ബാബ പൈസ കൊണ്ട് എന്തു ചെയ്യും? ഈ ബ്രഹ്മാവും മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. കുട്ടികൾ എത്ര പൈസ കൊണ്ടുവരികയാണെങ്കിലും അവർക്കു വേണ്ടി തന്നെയാണ് കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പൈസ ബ്രഹ്മബാബയ്ക്കും പ്രയോജനമില്ല, ശിവബാബയ്ക്കും പ്രയോജനമില്ല. ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കിയത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ചിലർ പാവപ്പെട്ടവരാണ്, ചിലർ ധനവാന്മാരാണ്. ചിലർ 2 രൂപ പോലും അയക്കും, "ബാബ എന്റെ ഒരു ഇഷ്ടിക വയ്ക്കൂ." ചിലർ 1000 അയക്കും. ഭാവന രണ്ടുപേരുടെയും ഒന്നല്ലേ? രണ്ടുപേരുടെയും ഒരുപോലെയാകുന്നു. പിന്നീട് കുട്ടികൾ വന്ന് അവർക്കെവിടെ വേണമെങ്കിലും താമസിക്കാം. കെട്ടിടമുണ്ടാക്കിയവർ വരികയാണെങ്കിൽ അവരെ തീർച്ചയായും സുഖസൗകര്യത്തോടുകൂടി താമസിപ്പിക്കും. പലരും പിന്നെ ഇങ്ങനെ പറയും, "ബാബയും സൽക്കരിക്കാറുണ്ട്." അത് തീർച്ചയായും ചെയ്യണമല്ലോ. ചിലരെല്ലാം എങ്ങനെയുള്ളതാണ്? ചിലർ വന്ന് എവിടെയെങ്കിലും ഇരിക്കും, ചിലർ വളരെ ദുർബലരായിരിക്കും. വിദേശത്ത് വസിക്കുന്നവർ, വലിയ വലിയ കെട്ടിടങ്ങളിൽ വസിക്കുന്നവരുണ്ടായിരിക്കും. ഓരോ രാജ്യത്തും വലിയ വലിയ ധനവാന്മാർ വരുമ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. ഇവിടെ നോക്കൂ, എത്ര കുട്ടികളാണ് വരുന്നത്! മറ്റൊരച്ഛനും ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാകില്ലല്ലോ. കൂടിപ്പോയാൽ 10, 12, 20 കുട്ടികളോ പേരക്കുട്ടികളോ ഉണ്ടായിരിക്കും. ശരി, ആർക്കെങ്കിലും 100, 500 ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധിക്കില്ല. ഈ ബ്രഹ്മബാബയുടെ പരിവാരം എത്ര വലുതാണ്! ഇനിയും അഭിവൃദ്ധി പ്രാപിക്കണം. ഇത് രാജധാനിയാണ് സ്ഥാപിക്കുന്നത്. അച്ഛന്റെ പരിവാരം എത്രയുണ്ടാകും? പ്രജാപിത ബ്രഹ്മാവിന്റെ പരിവാരം എത്രയായിരിക്കും? കൽപ്പകൽപ്പം വരുമ്പോൾ മാത്രമാണ് ഈ അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത്. ബാബയെക്കുറിച്ച് തന്നെയല്ലേ പറയുന്നത്, "അലയോ പ്രഭു, അങ്ങയുടെ ഗതിയും മതവും ഏറ്റവും വേറിട്ടതായാണ് തുടങ്ങുന്നത്." ഭക്തിയിലും ജ്ഞാനത്തിലും വ്യത്യാസം എത്രയാണ് എന്ന് നോക്കൂ. ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു, സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ഇപ്പോൾ മുള്ളല്ലേ? പാടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് നിർഗുണനായ എന്റെ ഉള്ളിൽ ഒരു ഗുണവും ഇല്ല എന്ന്. ബാക്കി 5 വികാരങ്ങളുടെ അവഗുണങ്ങളുമുണ്ട്. രാവണ രാജ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര നല്ല ജ്ഞാനമാണ് ലഭിക്കുന്നത്! മറ്റൊരു ജ്ഞാനവും ഇത്രയും സന്തോഷം നൽകില്ല. എത്രയാണോ ഈ ജ്ഞാനം നൽകുന്നത്! നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ മുകളിൽ മൂലവദനത്തിൽ വസിക്കുന്നവരാണ്. സൂക്ഷ്മവദനത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ, ഇത് വെറും സാക്ഷാത്കാരം മാത്രമാണ് ഉണ്ടാകുന്നത്. ബ്രഹ്മാവും ഇവിടത്തെയാണ്, ലക്ഷ്മി നാരായണനും ഇവിടത്തെ തന്നെയാണ്. ഇതും വെറും സാക്ഷാത്കാരം മാത്രമാണ് ഉണ്ടാകുന്നത്. വ്യക്ത ബ്രഹ്മാവ് പിന്നെങ്ങനെയാണ് സൂക്ഷ്മവതനവാസിയായ ബ്രഹ്മാവ് മാലാഖയായി മാറുന്നത് എന്നതിന്റെ അടയാളമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യമല്ല. നിങ്ങൾ ഒരുപാട് തവണ ദേവതയായി മാറിയിട്ടുണ്ട്. പവിത്രമായ രാജ്യമായിരുന്നില്ലേ? ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയെല്ലാം വിനാശിയായ നാടകമാണ്. ഇതാണ് അവിനാശിയായ നാടകം. ഇത് നിങ്ങളുടെ ബുദ്ധിയിലല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിൽ ഇല്ല. ഇതെല്ലാം ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. പരമ്പരയായി തുടർന്നു വന്നു എന്നല്ല ബാബ പറയുന്നത്. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്കാണ് കേൾപ്പിക്കുന്നത്. പിന്നീടിത് പ്രായേണ ലോപിച്ചു പോകും. നിങ്ങൾ രാജ്യപദവി പ്രാപ്തമാക്കുന്നു. പിന്നീട് സത്യുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടാകുന്നില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാസ്മൃതിയുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ബ്രാഹ്മണരാണ്. അതിനാൽ വികാരങ്ങളിൽ നിന്ന് വളരെ വളരെ ദൂരെയായിരിക്കണം. ഒരിക്കലും ക്രിമിനലായ കർമ്മം ഉണ്ടാകരുത്. ബാബയോട് വളരെ വളരെ സത്യസന്ധരും വിശ്വസ്തരുമായി ഇരിക്കണം. 2, ഇരട്ട കിരീടധാരിയായ ദേവതയായി മാറണമെങ്കിൽ വളരെ മധുരമുള്ളവരായി മാറണം. ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആയിരിക്കണം. രാജയോഗത്തിന്റെ തപസ്യ ചെയ്യണം. വരദാനം സദാ പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന ബന്ധനമുക്ത ജീവൻ മുക്തരായി ഭവിക്കട്ടെ. ദേഹാഭിമാനം പരിധിയുള്ള സ്ഥിതിയാണ്. ദേഹി അഭിമാനിയാകുക, ഇതാണ് പരിധിയില്ലാത്ത സ്ഥിതി. ദേഹത്തിൽ വരുന്നതിലൂടെ അനേക കർമ്മങ്ങളുടെ ബന്ധനത്തിലേക്ക് പരിധിയിലേക്ക് വരേണ്ടി വരുന്നു. എന്നാൽ എപ്പോൾ ദേഹിയാകുന്നു, അപ്പോൾ ഈ എല്ലാ ബന്ധനവും അവസാനിക്കുന്നു. ബന്ധനമുക്തരാണ് ജീവൻ മുക്തർ എന്ന് പറയാറുള്ള പോലെ, ആരാണോ പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്, അവർ ലോകത്തിന്റെ അന്തരീക്ഷം, വൈബ്രേഷൻ, തമോഗുണി മനോവൃത്തി, മായയുടെ യുദ്ധം ഇവയെല്ലാത്തിൽ നിന്നും മുക്തമായി മാറുന്നു. ഇതിനെയാണ് പറയുന്നത് ജീവൻ മുക്ത സ്ഥിതി. ഇതിന്റെ അനുഭവം സംഗമയുഗത്തിൽ തന്നെയാണ് ഉണ്ടാകുക. സ്ലോഗൻ: നിശ്ചയ ബുദ്ധിയുടെ ലക്ഷണം നിശ്ചിത വിജയി നിശ്ചിന്തം. അവരുടെ അടുക്കലേക്ക് വ്യർത്ഥത്തിന് വരാനാകില്ല. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമാകുന്നതിന്റെ ധ്വനി മുഴക്കൂ. കർമ്മത്തിന്റെ ഗഹനഗതിയെ അറിഞ്ഞ് അർത്ഥം ത്രികാലദർശിയായി ഓരോ കർമ്മവും ചെയ്യൂ, അപ്പോഴേ കർമാതീതമാകാൻ കഴിയുകയുള്ളൂ. അഥവാ കൊച്ചുകൊച്ചു തെറ്റുകൾ സങ്കല്പരൂപത്തിലെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ പോലും കർമ്മക്കണക്ക് വളരെ കടുത്തതാകും. അതിനാൽ കൊച്ചു തെറ്റുകളെയും വലുതായി കരുതണം. എന്തെന്നാൽ ഇപ്പോൾ സമ്പൂർണ സ്ഥിതിയുടെ സമീപത്തേക്ക് വരികയാണ്. ഓം ശാന്തി.